ഓം ശാന്തി. 3/11/2022 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഈ അനാദിയായ കളി രചിക്കപ്പെട്ടതാണ്. ഇതിൽ ഓരോ അഭിനേതാവിന്റെയും വേഷം അവരവരുടേതാണ്. ഒരാളുടെ വേഷം മറ്റൊരാൾക്ക് ചേരില്ല. ഇതും പ്രകൃതിദത്തമാണ്. ചോദ്യം: ഭക്തിമാർഗത്തിൽ ഗംഗാജലത്തിന് ഇത്രയധികം മഹത്വം എന്തുകൊണ്ടാണ് നൽകുന്നത്? ഭക്തർക്ക് ഗംഗാജലത്തോട് ഇത്രയും അധികം പ്രീതി എന്തുകൊണ്ടാണ്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ, നിങ്ങൾ കുട്ടികളിപ്പോൾ ജ്ഞാനജലത്തിലൂടെ, അതായത് അമൃതത്തിലൂടെ സദ്ഗതി പ്രാപിക്കുന്നു. നിങ്ങളുടെ പ്രീതി ജ്ഞാനത്തോടാണ്. ഇതിലൂടെ നിങ്ങൾ ജ്ഞാനഗംഗയാകുന്നു. അതുകൊണ്ടാണ് ഭക്തർ പിന്നീട് ജലത്തിന് ഇത്രയും മഹത്വം നൽകിയിരിക്കുന്നത്. വൈഷ്ണവർ സദാ ഗംഗാജലം മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ജലത്തിലൂടെ സദ്ഗതി ഒന്നും തന്നെ ഉണ്ടാകില്ല. സദ്ഗതി ജ്ഞാനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ജ്ഞാനസാഗരനായ ബാബ നിങ്ങൾക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകുന്നു. ആത്മാവിനെ പാവനമാക്കുന്നതിനുള്ള വസ്തു ജലമല്ല, അതിനുവേണ്ടി ജ്ഞാനയോഗത്തിന്റെ ഇഞ്ചക്ഷൻ ആവശ്യമാണ്. അത് ഒരേ ഒരു ബാബയുടെ പക്കൽ മാത്രമാണുള്ളത്. ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾക്കറിയാം, ഇത് ജ്ഞാനമാർഗമാണ്. ഇതിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്, അഥവാ സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പാഠശാലയെന്ന് പറഞ്ഞാലും, കോളേജ് എന്ന് പറഞ്ഞാലും, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാലും കാര്യം ഒന്നു തന്നെയാണ്. യൂണിവേഴ്സിറ്റിയിൽ വലിയ വിദ്യയും മറ്റുള്ളവയിൽ ചെറിയ വിദ്യയുമാണ് ലഭിക്കുന്നത്. എന്നാൽ എല്ലാം തന്നെ പാഠശാലകളാണ്. പാഠശാലകളിൽ സമ്പാദ്യത്തിന് വേണ്ടിയാണ് പഠിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മുടേത് ഗുപ്തമായ പഠനമാണ്. പരിധിയില്ലാത്ത ബാബ വന്ന് ആത്മാക്കളെ പഠിപ്പിക്കുന്നു. ആത്മാക്കൾ തന്നെയാണ് പഠിക്കുന്നത്. അഥവാ കൃഷ്ണൻ ഭഗവാനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയോഗം കൃഷ്ണന്റെ രൂപത്തിലേക്ക് പോകുമായിരുന്നു. കൃഷ്ണനിലേക്ക് ആകർഷണമുണ്ടാകും. കൃഷ്ണന്റെ ചിത്രം കൂടാതെ നിങ്ങൾക്ക് കഴിയാൻ സാധിക്കില്ല. എന്നാൽ കൃഷ്ണൻ ഭഗവാനല്ല. ഇത് തെറ്റായി മനസ്സിലാക്കിയത് കാരണമാണ് മനുഷ്യർക്ക് കൃഷ്ണന്റെ ഓർമ്മ ഉള്ളത്. ഭൗതികമായ ഓർമ്മ വളരെ എളുപ്പമാണ്. ആത്മീയ ഓർമ്മയിൽ പരിശ്രമമുണ്ട്. ചോദിക്കുന്നു: ബാബ, എങ്ങനെയാണ് ഓർമ്മിക്കുക? ആരെയാണ് ഓർമ്മിക്കുക? കൃഷ്ണന്റെ ചിത്രം വളരെ മധുരമാണ്. പരമപിത പരമാത്മാവാണെങ്കിൽ നിരാകാരനാണ്. ആ പരമാത്മാവ് സ്വയം പറയുന്നു: ഞാൻ ഈ വൃദ്ധ ശരീരത്തിലിരുന്ന് വീണ്ടും നിങ്ങൾ കുട്ടികളെ സഹജരാജയോഗവും ജ്ഞാനവും പഠിപ്പിക്കുന്നു. കാര്യം വളരെ എളുപ്പമാണ്. കേവലം ബാബയെ ഓർമ്മിക്കണം. ശിവ് ബാബയെ ഓർമ്മിക്കാറില്ലേ? ബനാറസിൽ ശിവകാശി എന്നും പിന്നീട് വിശ്വനാഥ ഗംഗ എന്നും പറയുന്നു. വിശ്വനാഥൻ ഗംഗ കൊണ്ടുവന്നു. ഇപ്പോൾ വെള്ളത്തിന്റെ ഗംഗയുടെ കാര്യമല്ല, ജ്ഞാനസാഗരൻ ഈ ജ്ഞാനഗംഗകളെ കൊണ്ടുവന്നിരിക്കുന്നു. എങ്കിൽ ജ്ഞാനഗംഗകൾക്ക് തീർച്ചയായും ജ്ഞാനം നൽകുന്ന ജ്ഞാനസാഗരനായ ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. അല്ലയോ ജ്ഞാനഗംഗകളെ, നിങ്ങൾ സ്വയം ജ്ഞാനഗംഗകളാണെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ ജ്ഞാനസാഗരനെ ഓർമ്മിക്കൂ. ആരാണോ സ്വയത്തെ ജ്ഞാനഗംഗയെന്ന് മനസ്സിലാക്കാത്തത്, അവർ അജ്ഞാനിയാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, ജ്ഞാനസാഗരൻ നമുക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് പോയി എല്ലാവർക്കും ജ്ഞാനാമൃതം നൽകണം. പിന്നീട് ചിലർ അഞ്ജലിയായി സ്വീകരിക്കുന്നു, ചിലർ കുടം നിറച്ചെടുക്കുന്നു. വൈഷ്ണവർക്ക് ഗംഗാജലത്തോട് വളരെ പ്രീതിയാണ്. അവർ എപ്പോഴും ഗംഗാജലം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ പ്രീതി ഈ ജ്ഞാനത്തോടാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ജ്ഞാനത്തിലൂടെ നിങ്ങൾ സദ്ഗതി നേടുന്നു. ആത്മാവായ നിങ്ങൾ പിതാവായ എന്നെ ഓർമ്മിക്കൂ എന്ന ഈ ജ്ഞാനം ശിവ് ബാബ നൽകിയിട്ടുണ്ട്. സമ്പത്തിനെയും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഇത് ആരാണ് മനസ്സിലാക്കി തരുന്നത്? പരംപിത പരമാത്മാവ്. പരമാത്മാവിൽ നിന്ന് എങ്ങനെയാണ് സമ്പത്ത് ലഭിക്കുന്നത്? ഒരിക്കലും ഈ ചിന്ത ആർക്കും സ്വപ്നത്തിൽ പോലും വന്നിട്ടുണ്ടായിരിക്കില്ല. പരംപിതാ പരമാത്മാവിനെ കൂടാതെ ഈ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുകയില്ല. പരംപിതാ പരമാത്മാവെന്നാൽ മുഴുവൻ മാനവരാശിയുടെയും രചയിതാവാണ്. അപ്പോൾ രചനയുടെ പിതാവായില്ലേ? കേവലം നിരാകാരനെ മാത്രമാണ് പരംപിതാ പരമാത്മാവെന്ന് പറയുന്നത്. ആ പരമാത്മാവിനെ ഈ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കില്ല. ഭക്തിമാർഗത്തിൽ ദിവ്യദൃഷ്ടിയിലൂടെ കാണാറുണ്ട്. ഇവിടെ നിങ്ങൾ ആത്മാവിന്റെ സാക്ഷാത്കാരം ചെയ്തിട്ടില്ല, എന്നിട്ടും സ്വയം ആത്മാവാണെന്ന് നിശ്ചയിക്കുന്നു. ആത്മാവ് അവിനാശിയാണെന്ന് അറിയാം. ആത്മാവ് വിട്ടുപോകുന്നതിലൂടെ ശരീരം പിന്നീട് ഒന്നിനും കൊള്ളാതാകുന്നു. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തതെടുക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ആത്മാവെന്ത് സാധനമാണെന്ന് ആർക്കും അറിയില്ല. ആത്മാവ് അതിസൂക്ഷ്മത്തിലും സൂക്ഷ്മമായ ബിന്ദു സമാനമാണ്. ആത്മാവ് ഭൃഗുടി മധ്യത്തിലാണ് നിവസിക്കുന്നത്. ആത്മാവ് തീർത്തും ചെറുതാണ്. ആ ആത്മാവാണ് എല്ലാം ചെയ്യുന്നത്. ആത്മാവില്ലെങ്കിൽ ഈ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കില്ല. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തതെടുത്ത് തന്റെ വേഷം അഭിനയിക്കുന്നു. ഓരോരുത്തരുടെയും പാർട്ട് അവരവരുടേതാണ്. ഒരാളുടേതും മറ്റൊരാളുടേതു പോലെ ആയിരിക്കില്ല. അഭിനേതാക്കൾ ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. ഈ കളിയെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓരോ ആത്മാവിന്റെയും പാർട്ട് അവരവരുടേതാണ്. എല്ലാ ആത്മാക്കളുടെയും രൂപം ഒരുപോലെയാണ്, എന്നാൽ ശരീരം വ്യത്യസ്തമാണ്. ഈ അനാദിയായ കളി രചിക്കപ്പെട്ടതാണ്. ഈ കാര്യങ്ങളെ വിശാല ബുദ്ധികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അത്ഭുതം കൊള്ളണം. ബിന്ദു സമാനമായ ആത്മാവിൽ 84 ജന്മങ്ങളുടെ അവിനാശിയായ പാർട്ട് അടങ്ങിയിരിക്കുന്നു. അതൊരിക്കലും നശിക്കുന്നില്ല. ഇതിനെയാണ് പ്രകൃതിയുടെ പ്രതിഭാസമെന്ന് പറയുന്നത്. സ്വയം ആത്മാവ് പറയുന്നു, ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തതെടുത്ത് വേഷമഭിനയിക്കുന്നു. ഞാൻ സാക്ഷിയായി മുഴുവൻ സൃഷ്ടിയിലെയും പാർട്ടുധാരികളുടെ അഭിനയം കാണുന്നു. നമ്മൾ പരമപിതാ പരമാത്മാവിൽ നിന്ന് നമ്മുടെ 21 ജന്മങ്ങളിലേക്കുള്ള സുഖത്തിന്റെ സമ്പത്ത് വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി 2500 വർഷം, അതായത് അരക്കൽപ്പം, നമ്മൾ ഭക്തി ചെയ്തു. അതുകൊണ്ട് ഭക്തർക്ക് തീർച്ചയായും ഭഗവാനെ ലഭിക്കുക തന്നെ വേണം. നമ്പർ 1 ഭക്തർ, പൂജാരി നമ്മളാണെന്ന് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഈ ഡ്രാമയിൽ ഏറ്റവും ആദ്യം സത്യയുഗത്തിൽ നിങ്ങൾ ദേവീ ദേവതകളുടെ പാർട്ട് അഭിനയിക്കാൻ വരുന്നു. ഈ സമയം നിങ്ങൾ ബ്രാഹ്മണ വർണ്ണത്തിലാണ്. നമ്മൾ ആത്മാക്കൾ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണ ധർമ്മത്തിലേതാണ്. ബ്രാഹ്മണ ധർമ്മത്തിൽ നിന്ന് ദേവതാ ധർമ്മത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ആത്മാവിന് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. എപ്പോഴാണോ സദ്ഗതി ലഭിക്കേണ്ടത്, അപ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. മനുഷ്യഗുരു ഒരിക്കലും ഉണ്ടാകില്ല. സദാ ദേഹി അഭിമാനിയായി കഴിയണം. ആർക്കെങ്കിലും കുട്ടിയുണ്ടായാൽ മനസ്സിലാക്കണം, ഇത് കർമ്മങ്ങളുടെ കണക്കനുസരിച്ച് കുട്ടിയുണ്ടായി. മരിച്ചുവെങ്കിൽ ഒരു ശരീരം ഉപേക്ഷിച്ചു പോയി, അടുത്തതെടുത്തു, അത്രമാത്രം. കർമ്മക്കണക്ക് അത്രമാത്രമായിരുന്നു, പൂർത്തീകരിച്ചു. ഇതിൽ ദുഃഖിക്കേണ്ട അഥവാ കരയേണ്ട കാര്യം തന്നെയില്ല. സാക്ഷിയായി കളി കാണണം. നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. സത്യയുഗത്തിൽ നമ്മൾ ദേവീ ദേവതയായിരുന്നു. മുമ്പ് നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. ബ്രഹ്മാവും ധാരാളം ഗുരുക്കന്മാരെ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിനും ഒന്നും അറിയില്ലായിരുന്നു. 84 ലക്ഷം ജന്മങ്ങളുണ്ട് എന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയില്ല. ബാബ മനസ്സിലാക്കി തരുന്നു. മധുരമധുരമായ കളഞ്ഞുപോയി തിരികെ ലഭിച്ച കുട്ടികളെ ഞാൻ തന്നെയാണ് വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. എല്ലാ ധർമ്മത്തിലുള്ള ഭക്തരും ഏതെങ്കിലും എല്ലാം തരത്തിൽ തീർച്ചയായും ഭഗവാനെ ഓർമ്മിക്കുന്നുണ്ട്. ഓ ഗോഡ് ഫാദർ, അല്ലയോ പരംപിതാ പരമാത്മാ എന്നെല്ലാം പറയുന്നുമുണ്ട്. എന്നാൽ പരമാത്മാവിനെ അറിയുന്നില്ല. കേവലം ഇത്രമാത്രം മനസ്സിലാക്കുന്നു, പരംപിതാ പരമാത്മാവ് പരംധാമത്തിലാണ് വസിക്കുന്നത്. എന്നാൽ നമ്മൾ എങ്ങനെ അവിടേക്ക് പോകും? നമ്മൾക്ക് പോകാൻ സാധിക്കില്ല. സത്യുഗി ദേവതകൾക്കും പോകാൻ സാധിക്കില്ല. അവർക്ക് 84 ജന്മങ്ങൾ എടുക്കണം. അവിടെ സുഖമാണ്. എവിടേക്കെങ്കിലും പോകണം എന്ന ചിന്ത പോലും അവിടെ ഉണ്ടായിരിക്കില്ല. ബാബയെയും ഓർമ്മിക്കില്ല. പറയാറുണ്ട്, ദുഃഖത്തിൽ എല്ലാവരും ഓർമ്മിക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നു. അവിടെ നിങ്ങൾ സദാ സുഖിയായിരിക്കും. കൽപ്പത്തിന് ലക്ഷക്കണക്കിന് വർഷം ആയുസ് നൽകിയിരിക്കുന്നു. ഇത് തെറ്റാണ്. ഭക്തിയിൽ ആശയക്കുഴപ്പങ്ങൾ ധാരാളമാണ്. ക്ഷേത്ര നടകളിലെ തിരക്കേൽക്കുക, ജപ തപ തീർത്ഥം മുതലായവ നടത്തുക എല്ലാം ഭക്തി മാർഗമാണ്. അരക്കൽപ്പം ഭക്തി മാർഗമാണ് നടക്കുന്നത്. ഇതും കളി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ബാബ പറയുന്നു, എല്ലാ കുട്ടികളും ഡ്രാമയ്ക്ക് വശംവദരാണ്. ക്രിയേറ്ററും ഡയറക്ടറും ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ് ഞാൻ. ആ ഞാനും ഡ്രാമയ്ക്ക് വശംവദനാണ്. ഒരു സമയം ഒരേ ഒരു ശരീരത്തിലല്ലാതെ മറ്റൊരു ശരീരത്തിൽ വരാൻ സാധിക്കില്ല. ചോദിക്കാറുണ്ട്, സദാ ദാദയുടെ ശരീരത്തിലാണോ വരിക? ഇദ്ദേഹത്തെ മാത്രമാണോ ബ്രഹ്മാവാക്കുക? അതെ, ഏറ്റവും ആദ്യം ലക്ഷ്മിനാരായണന്റേത് ഇവരുടെ തന്നെ ജന്മമായിരുന്നില്ലേ? പിന്നീട് ഇവരെ തന്നെയാണ് ആദിദേവനും ആദിദേവിയുമാക്കുക. ഈ ദിൽവാഡ ക്ഷേത്രത്തിൽ ശിവന്റെയും ചിത്രമുണ്ട്. ആദിദേവനും ആദിദേവിയുമുണ്ട്. കുട്ടികളുമുണ്ട്. എല്ലാവരും തപസ്സിലിരിക്കുന്നു. മുകളിൽ സ്വർഗവുമുണ്ട്. പൂർണമായ ഓർമ്മചിഹ്നം നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവിക വൃക്ഷത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ജഡചിത്രമാണ്. ഇവിടെ നിങ്ങൾ ചൈതന്യത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ ശ്രീമത്തിലൂടെ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണോ നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവർ ഉയർന്ന പദവി നേടുന്നു. ലക്ഷ്മിനാരായണൻ എന്ത് പുരുഷാർത്ഥമായിരിക്കും ചെയ്തിട്ടുണ്ടാകുക? നിങ്ങളും വീണ്ടും ദേവതയാകുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേവതകൾ തീർച്ചയായും പൂർവജന്മത്തിൽ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ? മനുഷ്യർ മൃത്യുലോകത്തിലാണ് വസിക്കുന്നത്. ദേവതകൾ അമരലോകത്തിലാണ് വസിക്കുന്നത്. ഭാരതം അമരലോകമായിരുന്നു, പിന്നീട് മൃത്യുലോകമായി. ഇപ്പോൾ സംഗമമാണ്. ഇതിനെയാണ് കുംഭമേളയെന്ന് പറയുന്നത്. കുംഭത്തിന്റെ സത്യമായ മേള ഇതാണ്. ആത്മാവും പരമാത്മാവും കൂടിക്കാഴ്ച നടത്തുന്നു. അനേകം പ്രാവശ്യം നടത്തിയിട്ടുണ്ടാകും, അനേക പ്രാവശ്യം നടത്തുകയും ചെയ്യും. ചിലർ പുരുഷാർത്ഥം ചെയ്ത് പൂർണമായ സമ്പത്തെടുക്കും. ചിലർ പിന്നീട് ഉപേക്ഷിച്ചും പോകും. ബ്രാക്കറ്റിൽ ഈയാമ്പാറ്റകൾക്ക് സമാനം. ധാരാളം പേർ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബാപ്ദാദയാണെന്ന് നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്. നമ്മൾ ബ്രഹ്മകുമാരനും കുമാരിമാരുമാണ്. ബ്രഹ്മാവും ശിവന്റെ സന്താനമാണ്. നമ്മൾ ധർമ്മ സന്താനങ്ങളാണ്. സർവരെയും ബാബയുടെ മക്കളെന്ന് പറയും. എന്നാൽ നമ്മളെ ബി കെ എന്ന് വിളിക്കപ്പെടുന്നു. അതിനർത്ഥം നമ്മൾ ശിവവംശി ബ്രഹ്മകുമാരനും കുമാരികളുമായി എന്നാണ്. ശിവ് ബാബ മുത്തച്ഛനാണ്. ആ ബാബയുടെ മുഖ്യമായ സന്താനം ഒന്നാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് ജന്മമെടുക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രഹ്മമുഖവംശാവലികൾ ധാരാളമുണ്ട്, ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പഠിപ്പിക്കുന്നത് ശിവ് ബാബയാണ്. ബ്രഹ്മാവിന്റെ ആത്മാവും എന്നെയാണ് ഓർമ്മിക്കുന്നത്. നിങ്ങൾക്കും ഓർമ്മിക്കണം. സൃഷ്ടിചക്രത്തെ ഓർമ്മിക്കുകയാണെങ്കിൽ ചക്രവർത്തി രാജാവാകും. ഇപ്പോൾ നിങ്ങൾ സ്വദർശന ചക്രധാരിയാകുന്നു. നിങ്ങളിലും സംഖ്യാക്രമത്തിലാണ് ഇത് ഓർമ്മിക്കുന്നത്. പാടാറില്ലേ, ഓർമ്മിച്ചോർമ്മിച്ച് ജീവൻ മുക്തി നേടൂ. അവിടെ ദുഃഖമുണ്ടായിരിക്കില്ല. ഇത് പഴയ ലോകമാണ്. ഈ ശരീരവും പഴയ ചെരുപ്പാണ്. അനുനിമിഷം കേടുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സർപ്പത്തിന്റെ ദൃഷ്ടാന്തം നൽകാറില്ലേ, അത് പഴയ തോൽ ഉപേക്ഷിച്ച് പുതിയതെടുക്കുന്നു. പുതിയ തോൽ തിളങ്ങാൻ തുടങ്ങും. അതുപോലെ നിങ്ങളുടെ ഈ 84 ജന്മങ്ങളുടെ പഴയ തോൽ തീർത്തും ജീർണിതമാണ്, തമോ പ്രധാനമാണ്. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവും ശരീരവും രണ്ടും എങ്ങനെ സതോപ്രധാനമാകും? ഇത് ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു. മധുരമധുരമായ കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ ഓർമ്മയാകുന്ന അഗ്നിയിലൂടെ നിങ്ങളിൽ ഏതൊരു അഴുക്കാണോ ബാധിച്ചിട്ടുള്ളത്, അത് കത്തി ഭസ്മമാകും. നിങ്ങളുടെ ആത്മാവ് സത്വ പ്രധാനമാകും. പിന്നീട് ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് പോയി പുതിയതെടുക്കും. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെ വികർമ്മം വിനാശമാകും. ഭക്തിമാർഗത്തിലും ഓർമ്മിക്കുന്നില്ലേ, നാമം ജപിക്കാറുണ്ട്, പൂജിക്കുന്നുണ്ട്, കുളിപ്പിക്കാറുണ്ട്. ഇവിടെ ശിവ് ബാബയെ കുളിപ്പിക്കേണ്ടതില്ല. ബാബ അശരീരിയാണ്. ശിവന്റെ ക്ഷേത്രത്തിൽ എന്താ ശിവനെ എപ്പോഴെങ്കിലും വസ്ത്രമെല്ലാം ധരിപ്പിച്ച് അലങ്കരിക്കാറുണ്ടോ? കൃഷ്ണനെ, ലക്ഷ്മി നാരായണനെയെല്ലാം എത്രയാണ് അലങ്കരിക്കുന്നത്? നിരാകാരന് എന്തലങ്കാരമാണ് നടത്തുക? അതുകൊണ്ട് ബാബ ചോദിക്കുന്നു, നിങ്ങൾ നിരാകാരനായ എന്റെ ശിവന്റെ പൂജ എന്തിനാണ് ചെയ്തിരുന്നത്? തീർച്ചയായും ഞാൻ എന്തോ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ പൂജ മുതലായവയെല്ലാം ചെയ്യുന്നത്? നിങ്ങൾ ആത്മാക്കൾ നിരാകാരരാണ്, ഞാനും നിരാകാരനാണ്. നിങ്ങൾ പുനർജന്മമെടുക്കുന്നു, ഞാൻ പുനർജന്മമെടുക്കുന്നില്ല. ഞാൻ വന്ന് നിങ്ങളെ സ്വർഗത്തിന്റെ 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നൽകുന്നു. സന്യാസിമാർ വീടും കുടുംബവും ഉപേക്ഷിച്ചു പോകുന്നു. നിങ്ങൾക്ക് ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല. കേവലം ഈ അന്തിമ ജന്മം പവിത്രമായി ബാബയെ ഓർമ്മിക്കൂ. അത്രമാത്രം. ഓർമ്മയിലൂടെ തന്നെ നിങ്ങളുടെ ആത്മാവ് സ്വർണമായി തീരും. ആത്മാവിനെ ഇരുമ്പിൽ നിന്ന് സ്വർണ പവിഴനാഥനാക്കി മാറ്റുന്നു. നിങ്ങൾ മാത്രമാണ് സത്യസത്യമായ സമ്പാദ്യം ചെയ്യുന്നത്. ആ അസത്യമായ സമ്പാദ്യവും ഉണ്ടാക്കിക്കോളൂ. അതിനോടൊപ്പം ഇതും ഉണ്ടാക്കൂ. ഒരു പാപവും ചെയ്യരുത്. വൈദ്യൻ ഒരാളാണ്. ഓരോരുത്തരുടെയും കർമ്മമനുസരിച്ചുള്ള രോഗങ്ങൾ അവരവരുടേതാണ്. ബാബയോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ എന്ന് ഉടനെ തന്നെ പറഞ്ഞു തരും. ഒരേ ഒരു ബാബ മാത്രമാണ് കർമാതീത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് അവിനാശിയായ വൈദ്യന്റെ നിർദ്ദേശം. ഓരോരുത്തർക്കും എന്തെല്ലാം ബന്ധനമാണോ ഉള്ളത് അത് വന്ന് ചോദിക്കൂ. പെൺകുട്ടികൾ ഭർത്താവിനെയും ഊതി ഊതി കൂടെ കൊണ്ടുവരുന്നു. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു, പവിത്രമാകാതെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല. മരിക്കേണ്ടത് എല്ലാവർക്കും തീർച്ചയാണ്. ഇതും വിവേകത്തിന്റെ കാര്യമാണ്. ഇത് മൃത്യു ലോകത്തിന്റെ അവസാനമാണ്. ഇതാണ് സംഗമം. അമരലോകത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബാബയുടേതായി, അർത്ഥം ബ്രാഹ്മണരായി, പിന്നീട് ദേവതയാകും, പിന്നീട് ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാകും. ഈ മന്ത്രം എത്ര നല്ലതാണ്! എന്നാലും നിങ്ങൾ മറന്നുപോകും. യോഗത്തിലിരിക്കുന്നില്ല എങ്കിൽ തലയിലുള്ള 63 ജന്മത്തിന്റെ പാപങ്ങളുടെ ഭാരം എങ്ങനെ ഭസ്മമാകും? ഗംഗയിലെ ജലം കൊണ്ട് പാപം കഴുകി പോകില്ല. പാപം പതിഞ്ഞിട്ടുള്ളത് ആത്മാവിലാണ്. പാപാത്മാവ് പുണ്യാത്മാവ് എന്നല്ലേ പറയാറുള്ളത്? അതുകൊണ്ട് നിങ്ങൾ ആത്മാക്കൾക്ക് പാവനമാകുന്നതിനുള്ള ഇഞ്ചക്ഷൻ ആവശ്യമാണ്. ആ ഇഞ്ചക്ഷൻ പതിത പാവനനായ ബാബയുടെ പക്കൽ മാത്രമാണുള്ളത്. മറ്റാരുടെയും പക്കൽ ഈ ഇഞ്ചക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും വിളിക്കുന്നത്, അല്ലയോ പതിത പാവന, വരൂ, വന്ന് ഞങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ഇഞ്ചക്ഷൻ നൽകൂ, അങ്ങനെ ഞങ്ങൾ പാവനമാകട്ടെ. ഇപ്പോൾ കുട്ടികൾക്ക് യാത്ര പോകണം. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സദാ യാത്രയിലിരിക്കൂ. ബാബയെയും വീടിനെയും ഓർമ്മിക്കൂ, എങ്കിൽ സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർകാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം: 1. സാക്ഷിയായി ഓരോ പാർട്ടുധാരിയുടെയും പാർട്ടിനെ കാണണം. ബാബയിൽ നിന്ന് 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് നേടുന്നതിനു വേണ്ടി പൂർണമായ പുരുഷാർത്ഥം ചെയ്യണം. 2. ആത്മാവിനെ സത്യമായ സ്വർണമാക്കുന്നതിന്, അതായത് തങ്കമാക്കുന്നതിനു വേണ്ടി ഈ അന്തിമ ജന്മത്തിൽ പവിത്രമായി ബാബയെ ഓർമ്മിക്കണം. സത്യമായ സമ്പാദ്യമുണ്ടാക്കണം. വരദാനം: ദാതാവായി മാറി അളവറ്റ ഖജനാവുകളുടെ ദാനം ചെയ്യുന്ന മഹാദാനിയും ഒപ്പം വിശ്വസേവാധാരിയുമായി ഭവിക്കട്ടെ. സദാ ഓർമ്മയിലുണ്ടായിരിക്കണം, ബാബ മുഖേന എന്തു തന്നെ അളവറ്റ ഖജനാവ് ലഭിച്ചുവോ അവ കൊടുക്കുക തന്നെ വേണം. ഖജനാവുകളെ കാര്യത്തിൽ ഉപയോഗിക്കൂ. മനസ്സ ആകട്ടെ, വാച ആകട്ടെ, സംബന്ധ സമ്പർക്കത്തിലൂടെയാകട്ടെ, സഫലമാക്കിക്കൊണ്ടു പോകൂ. ദാതാവിന്റെ കുട്ടികൾക്ക് ഒരു ദിവസം പോലും കൊടുക്കാതെ ഇരിക്കാനേ സാധിക്കില്ല. വിശ്വസേവാധാരിക്ക് ഓരോ ദിവസവും സേവനം ചെയ്യുക തന്നെ വേണം. അഥവാ വാചാ സേവയ്ക്ക് അവസരം ലഭിക്കുന്നില്ലെങ്കിൽ മനസ്സാ ചെയ്യൂ. മനസ്സായം ലഭിക്കുന്നില്ലെങ്കിൽ തന്റെ കർമ്മത്തിലൂടെയും പ്രാക്ടിക്കൽ ജീവിതത്തിലൂടെയും ചെയ്യൂ. എത്ര താങ്കൾ മനസ്സാ വാച സ്വയം മാതൃകയാകുന്നുവോ, മാതൃക കണ്ട് താനേ എല്ലാവരും ആകർഷിതരാകും. സ്ലോഗൻ: ആരിലാണോ ദൃഢതയുടെ ശക്തിയുള്ളത്, അവരെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യവും സംഭവ്യമായി മാറുന്നു. ഓം ശാന്തി.